കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എന്നേക്കും കർത്താവിനോട് കൂടെ വസിക്കും.
സ്തോത്രം. ഹല്ലേലൂയ. For the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and thus we shall always be with the Lord. Therefore comfort one another with these words. ഇന്നത്തെ സന്ദേശം, ഇന്നത്തെയും അടുത്ത ആഴ്ചത്തെയും സന്ദേശം വിൽ ബി ഓൺ കർത്താവിന്റെ രണ്ടാം വരവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളുടെ പ്രത്യാശ, അത് എ ലിവിംഗ് ഹോപ്പ്. ആമേൻ. യേശുവിന്റെ രണ്ടാമത്തെ വരവ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു വീണ്ടും വരുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നെന്ന്? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഥയല്ലല്ലോ അത്. സ്തോത്രം. സ്തോത്രം. മനുഷ്യരുടെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ ഒരു കഥയല്ലല്ലോ അത്. പരിശുദ്ധാത്മാവായ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കൾ കൂടി എഴുതി വെച്ചിരിക്കുന്ന ദൈവപുസ്തകത്തിൽ പറഞ്ഞ സത്യമല്ലേ അത്? ഹല്ലേലൂയ. ഇന്ന് അനേകം പേര് ചിന്തിക്കുന്ന രണ്ടാമത്തെ വരവെന്ന് ചിലവർ കർത്താവിനെ കുറിച്ച് പറയുന്നത്, ദൈവമക്കള് ആയിത്ത നാളുകളിൽ കുറെ പീഡനം അനുഭവിച്ചപ്പോൾ, കുറെ പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോൾ, അവരെ ഒന്ന് ധൈര്യപ്പെടുത്തി നിർത്താൻ വേണ്ടി അന്നുണ്ടായിരുന്ന ചില ചേർച്ച് ലീഡേഴ്സ് എല്ലാം കൂടെ കുറഞ്ഞ ഒരു കഥ പറഞ്ഞുണ്ടാക്കി അങ്ങ് അവരെ ശക്തിപ്പെടുത്തിയതാണ്. എന്നങ്ങനെയല്ല. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവം വളരെ വ്യക്തപരമായിട്ട് നിന്നെയും എന്നെയും സ്നേഹിക്കുന്നതും കണ്ട്, ഹല്ലേലൂയ, അവൻ ആയിരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട്, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. 4th century വരെയും ഈ ദൈവത്തിന്റെ വചനം ഓൺ ദ സെക്കൻഡ് കമ്മിങ് വാസ് പ്രീച്ച്ഡ്. ദൈവദാസന്മാർ പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു സെൻട്രൽ മെസ്സേജ് ആയിരുന്നു രണ്ടാമത്തെ വരവ് യേശുവിന്റെ. എന്നാൽ ഇന്ന് അനേകം സ്ഥലത്ത് യേശുവിനെ കുറിച്ചേ പ്രസംഗിക്കുന്നില്ല. ഇനി വല്ലോടത്തും പ്രസംഗിച്ചു തുടങ്ങിയാലും യേശുവിന്റെ ആയിത്ത വരവിനെ കുറിച്ച് പറഞ്ഞങ്ങ് നിർത്തുകയാണ്. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. വി ബിലീവ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. യേശു രണ്ടാമത് വീണ്ടും വരും. ആമേൻ. നമുക്കായിട്ട് മരിച്ചുദ്ധാനം ചെയ്ത അതേ യേശു കർത്താവ് വീണ്ടും വാനമേഘത്തിൽ വരും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ലിവിംഗ് ഹോപ്പ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. യേശു യോഹന്നാന്റെ സുവിശേഷം 14th ഒന്നും രണ്ടും മൂന്നും വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ആമേൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ആമേൻ. ആമേൻ. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയിട്ട് ഞാൻ തന്നെ ഞാൻ എവിടെയാണോ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തിരിച്ചു വരുമെന്ന് യേശു കർത്താവ് തന്നെ വായും കൊണ്ട് തുറന്നു പറഞ്ഞു. ഹല്ലേലൂയ. ബുദ്ധൻ അത് പറഞ്ഞിട്ടില്ല. ഒരു റിലീജിയസ് ലീഡേഴ്സും അത് പറഞ്ഞിട്ടില്ല. ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞവരൊക്കെ പോയവരൊക്കെ പോയതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത്, ഞാൻ പോയിട്ട് വീണ്ടും നിന്നെ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ വരുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വീണ്ടും വരും. ആമേൻ. സ്തോത്രം. അവന്റെ വരവ് എങ്ങനെയായിരിക്കും? അവൻ വരുന്ന സമയം എങ്ങനെയായിരിക്കും? സമയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ, മേഘങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇരുണ്ട് തുടങ്ങുമ്പോഴും ചില കാറ്റടിക്കുന്ന കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാം ഒരു മഴ വരുവാൻ പോകുകയാണ്, ഒരു കാറ്റ് വരുവാൻ പോകുകയാണെന്ന്. എത്ര അധികം ഞാൻ പറയുന്ന ചില ബാഹ്യമായ അടയാളങ്ങൾ മൂലം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ വരവും വളരെ അടുത്ത് തന്നെയാണെന്ന്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഈ കർത്താവായ യേശുവിന്റെ വരവിനെ കുറിച്ച് ആണ് ന്യൂ ടെസ്റ്റമെന്റ് തന്നെ 318 പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. 318 times. സ്നാനത്തെ കുറിച്ച് 96 പ്രാവശ്യം. ഹല്ലേലൂയ. 380 times, വെരി ക്ലിയർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് വേർഡ് ഓൺ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി അൺ ടു ദ നെയിം ഓഫ് ദ ലോർഡ്. ആമേൻ. പഴയ നിയമത്തിലും ഏകദേശം 1835 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്. യേശുവിന്റെ രണ്ടാമത്തെ വരവ് ആദ്യമേ പ്രസംഗിച്ചു തുടങ്ങിയത് അപ്പോസ്തലായ പൗലോസല്ല, പത്രോസല്ല, യോഹന്നാനല്ല, പരിശുദ്ധാത്മാവായ ദൈവം ആദ്യമേ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വിളിച്ചു പറയാൻ തുടങ്ങിയത് യൂദയുടെ പുസ്തകം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ മകനായ ഏനോക്ക് ആയിരുന്നു. ഏനോക്ക് പരിശുദ്ധാത്മാവിനാൽ ദർശിക്കുകയാണ് വാനമേഘങ്ങളിൽ യേശു കർത്താവ് വരുന്നത്. കോടാടി കോടി സൈന്യങ്ങളുമായി അവൻ വാനമേഘത്തിൽ വരുന്നുവെന്ന് ഏനോക്ക് അന്ന് ആ നാളുകൾ തന്നെ പ്രസംഗിച്ചു. എങ്ങനെ ഏനോക്ക് പ്രസംഗിച്ചു? 3.5 കൊല്ലമേ അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും യോഹന്നാനൊക്കെ നടന്നുള്ളൂ യേശുവിന്റെ കൂടെ. ഏനോക്കാകട്ടെ 300 കൊല്ലം ഏ ദൈവത്തിന്റെ കൂടെ നടന്നവനാ. 300 കൊല്ലം ദൈവത്തിലൂടെ നടന്നെങ്കിൽ ദൈവം പറഞ്ഞു കൊടുക്കാതിരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർക്ക് ദൈവം ഈ സത്യം പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനാണെങ്കിൽ മാത്രമേ ഇത് പരിശുദ്ധാത്മാവിൽ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ആമേൻ. പഠിക്കുന്നത് ഏതും തിരിച്ചും പഠിക്കാം, പഠിക്കുന്നത് ഏതും തിരുത്തി പഠിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുന്നത് ഒരിക്കലും തിരിച്ചു പഠിക്കാൻ പറ്റില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പഠിക്കുന്നത് തിരിച്ചു പഠിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരുവനും പ്രാപിക്കുന്നത് ഒരിക്കലും തിരിച്ചു പഠിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ കൂടെ നടക്കുന്ന മക്കൾക്കാണ് പരിശുദ്ധാത്മാവായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ പ്രത്യാശയെ കുറിച്ച്. ഹല്ലേലൂയ. നീ ലോകത്തിനൂടെ നടന്ന്, പിശാശിനൂടെ നടന്ന്, സാത്താനൂടെ നടന്ന്, പാപത്തിനൂടെ നടന്നിട്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നീ ഇരുന്ന് ചിരിക്കും. എന്നാൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരുവനാണെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ട്രൂ, ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് അഗൈൻ. ഹല്ലേലൂയ. യേശു കർത്താവ് വരാറായി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. രണ്ടാമത് ഇതിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞ ആരാന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറഞ്ഞ ഹെബ്രായർക്കാർക്ക് എഴുതിയ പുസ്തകം 15-ാം അധ്യായത്തില് പഴയ നിയമത്തിലെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞ എബ്രഹാം, വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞ എബ്രഹാം ദൈവമായിട്ടൊരു ഫെലോഷിപ്പ് വന്നപ്പോൾ ദൈവം റിവീൽ ചെയ്യുവാണ് ന്യൂ ജെറൂസലേം, ദ സിറ്റി ഓഫ് ഗോഡ്, സ്വർഗത്തിലെ പട്ടണത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ന്യൂ ജെറൂസലേം, ദ സിറ്റി ഓഫ് ഗോഡ്, സ്വർഗീയ സിയോൺ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുകയാണ് എബ്രഹാമിന്. ഈ ദർശനം കണ്ടിട്ടാണ് എബ്രഹാം ദൈവത്തിന് വേണ്ടി ഇറങ്ങി നടന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുകയാണെങ്കിൽ, സ്വർഗീയ സിയോൺ കാണാൻ വേണ്ടി നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുകയാണെങ്കിൽ നീ ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നടക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ ഇതിലൊരു മൂലയ്ക്ക് പോയിരിക്കും. നീ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നടക്കണമെങ്കിൽ നിന്റെ പ്രത്യാശ ഒന്നുകൂടെ എഴുന്നേൽക്കണം, നിന്റെ കണ്ണുകളൊന്നുകൂടെ തുറക്കണമാ, നീ സ്വർഗീയ സിയോൺ കാണുക തന്നെ ചെയ്യണം. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഒരു വീട് ഏറ്റവും വലിയ നല്ല സ്റ്റൈലിൽ ഒരു വീട് പണിതു വെച്ചതിനാണെങ്കിൽ ഒരു എർത്ത് ക്വിക്ക് വന്നാൽ പൊളിഞ്ഞ ആളെ പോകും. പട്ടണങ്ങൾ തന്നെ ചിലപ്പം ഒരു എർത്ത് ക്വിക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴ്ന്ന് താഴെ പോകും. കൊട്ടാരമാണെങ്കിലും സദാം ഹുസൈന്റെ കൊട്ടാരം ഇപ്പോ ഒന്ന് പോയി നോക്കിയേ. ഞാൻ ലോസ് ആഞ്ചൽസിൽ കൂടെ ഒരു സ്ഥലത്തൂടെ പോയപ്പം അവരെടുത്ത് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എർത്ത് ക്വിക്ക് സംഭവിച്ചപ്പോൾ റോഡ് തന്നെ, റോഡും മൗണ്ടനും രണ്ടായിട്ട് കട്ടായി പോയി അവിടെ ഹ്യൂജ് സിറ്റിയിൽ. എന്നാൽ ഒരു എർത്ത് ക്വിക്ക് വന്നപ്പോ അതെല്ലാം അങ്ങ് വിടന്നു പോയി. എന്നാൽ ഏത് എർത്ത് ക്വിക്ക് വന്നാലും ഏത് കാറ്റടിച്ചാലും താഴെ പോകാത്തൊരു പട്ടണം, സ്വർഗീയ പട്ടണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിന്ന് നീയും ഞാനും കാണണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പട്ടണം എന്ന് പറയുന്ന സ്വർഗീയ സിയോൺ. ഹല്ലേലൂയ. എബ്രഹാം ഇത് കണ്ടതുകൊണ്ടാണ് എബ്രഹാം വിളിച്ചിട്ട് പറഞ്ഞു, സാറാമേ ഇത് കണ്ടോ? എനിക്ക് ഈ പ്രായത്തിലൊന്നും കാണത്തില്ല, എന്തുകൊണ്ടാണ്?
നിന്റെ ബാഹ്യമായ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നീ ആത്മാവിലും നോക്കിക്കേ. ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവം വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നൊരു ദർശനം കാണിച്ചു തന്നു. സ്വർഗീയ പട്ടണം സാറാ നോക്കി, അതുകൊണ്ട് സാറേയും കൂടെ ഇറങ്ങിയത്. ഹല്ലേലൂയ്യ! അതുകൊണ്ടാണ് സാറേയും കൂടെ ഇറങ്ങിയത്. നിനക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങണമെന്നൊന്നും തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ്യ! സ്തോത്രം! കഴിഞ്ഞ നാളുകളിലായിട്ട് നീ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുകയാണ്. നിന്റെ പ്രത്യാശ കെട്ടുപോയി. ദൈവത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു സീലില്ല, മുന്നോട്ട് പോകാൻ വേണ്ടിയൊരു സീലില്ല. ചെയ്തിട്ട് എന്ത് കാര്യം? ലോകത്തിന്റെ വ്യത്യസ്തമായിട്ട് ഞാൻ ജീവിക്കുന്ന എന്തിന് എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒന്നും കൂടെ നിന്നെ തന്നെ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് ഇറങ്ങുവാൻ വേണ്ടിയാണെങ്കിൽ ഒരു പ്രത്യാശയുടെ മെസ്സേജാണ് ഞാൻ വിളിച്ചു പറയുന്നത്. യേശു കർത്താവ് വീണ്ടും വരുന്നു. സ്വർഗീയ പട്ടണം നീ ഇന്ന് കാണട്ടെ ഇന്ന് ആത്മാവില്. ഹല്ലേലൂയ! ആമേൻ! ദൈവത്തിന്റെ വചനം യോശുവയുടെ പുസ്തകം 24:2 പറയുന്നു. ജോശുവയുടെ പുസ്തകം 24:2 പറയുന്നു, എബ്രഹാമിന്റെ പിതാക്കന്മാർ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനമായിരുന്നു. ദൈവത്തിന് എന്തോ കരുണ തോന്നി, എബ്രഹാമിന് ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി. കണ്ട കല്ലിന്റെ മുന്നിലും വിഗ്രഹത്തിന്റെ മുന്നിലൊക്കെ മുട്ടുമടക്കുകയും കുനിഞ്ഞു കടന്ന് വീഴുകയും എഴുതി കത്തിക്കുകയും എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടരായിരുന്നു എബ്രഹാമിന്റെ അപ്പന്മാര്. ഹല്ലേലൂയ! സ്തോത്രം! എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, സ്വർഗീയ ദർശനം കാണാൻ തുടങ്ങിയപ്പോൾ, ഈ എബ്രഹാം എന്ത് ചെയ്തു? അതെല്ലാം വിട്ടു. ഒരു ബുക്കുണ്ട് എബ്രഹാമിന്റെ കുറിച്ച്. അവിടെ പറയുന്നത്, ഒരു ദിവസം എബ്രഹാം ഈ സത്യം മനസ്സിലായപ്പോൾ, എബ്രഹാം ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ അപ്പൻ വിഗ്രഹത്തെ ആരാധിക്കുന്നത് മാത്രമല്ല അവരുടെ കുടുംബം, ബൈബിൾ ഹിസ്റ്റോറിയൻസ് ഐഡൽസിനെ ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന കൂട്ടരായിരുന്നു. ഉണ്ടാക്കിയിരിക്കും. അപ്പം എബ്രഹാമിന്റെ അപ്പൻ ഐഡൽസിനെ ഒക്കെ ഉണ്ടാക്കിങ്ങനെ വെക്കും, എന്നിട്ടിങ്ങനെ മാർക്കറ്റിങ്ങിന് പോകും. ഓരോ വീട് ഇറങ്ങി, വിഗ്രഹം വേണോ? അടുത്ത മഴ വരണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന് വെക്കാം, ഇതൊന്ന് അത്ര കയറ്റിക്കൊണ്ട് നടത്താൻ അങ്ങ് പോവുകയാണെങ്കിൽ അനുഗ്രഹം വരും. ഞങ്ങൾ കുറച്ച് കൂട്ടരെ കേട്ട് വന്നോളാം. അത് കഴിഞ്ഞൊരു കട്ട്ലേറ്റ് ഒരു ജിലേബിയൊക്കെ തന്നങ്ങ് വിട്ടാൽ മതി. ഇത് കുറച്ചേരൊന്ന് വെച്ചാൽ മതി. ഒരു സോൾട്ട് പീറ്റ് നന്നാക്കാം. ഇന്ന രൂപം ഇതിൽ കൂടെ വന്നിട്ട് പോയതാന്ന്. സ്തോത്രം! അപ്പൻ ഇങ്ങനെ ഓർഡർ എടുക്കാൻ പോയേക്കോ, വീട് കയറി ഇറങ്ങി. എബ്രഹാം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ ദർശനം കാണുകയാണ്. അവന്റെ ഹൃദയം കത്തുവാൻ തുടങ്ങി സത്യദൈവത്തെ ആരാധിക്കുവാൻ. ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. അവനത് മനസ്സിലായി. അവനെന്ത് ചെയ്യുന്നറിയാവോ, വീട്ടിൽ ഓരോ വലിയ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞ് ഇവൻ കമ്പെടുത്തോട്ട് ഓരോന്നും തല്ലി പൊളിച്ചു, ഓരോന്നും തല്ലി പൊളിച്ചു. നിങ്ങളത് ചെയ്യാൻ പോയാകല്ലോ കേട്ടോ. ഓരോന്നും എടുത്ത് തല്ലി പൊളിച്ചു. പൊളിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തി അവിടെ ഇരിക്കുക. വൈകുന്നേരം ആയപ്പോഴത്തേന് അപ്പം തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വന്നപ്പോ എല്ലാം ഇങ്ങനെ പൊട്ടിക്കിടക്കുക. എബ്രഹാമിന് മനസ്സിലായി, എബ്രഹാമിന് വഴക്ക് പറയുന്നു. വലിയ ഓർഡറൊക്കെ എടുത്ത് പിറ്റേ ദിവസം കൊടുക്കണ്ട. എബ്രഹാമിന് ചോദിച്ചു, ഇതെല്ലാം പൊളിഞ്ഞു കിടക്കും, ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചു. എബ്രഹാം പറഞ്ഞതായിട്ട് പറയുന്നേ, എന്ത് സംഭവിച്ചെന്ന് അറിയാവോ, ഈ വലിയ ബിംബം ഉണ്ടല്ലോ, ഇത് പറഞ്ഞു എനിക്ക് ചോറ് വേണമെന്ന്. ഞാനുള്ള ചോറെല്ലാം കൂടെ എടുത്ത് കുറച്ചും കൂടെ കൊടുത്തു. ഇത് പറഞ്ഞു ഇനിയും വേണം, ഇനിയും വേണമെന്ന് പറഞ്ഞു. ഉള്ളതെല്ലാം കൂടെ കൂടെ കൊണ്ട് കൊടുത്തു. കൊണ്ട കൊടുത്തപ്പോഴത്തേന് മറ്റേതും പറഞ്ഞു എനിക്കും വേണമെന്ന്. ചെറുതും ചെറിയ ബിംബം അപ്പുറത്തിരിപ്പുണ്ട്, അതും പറഞ്ഞു എനിക്കും വേണമെന്ന്. വലിയ ബിംബം പറഞ്ഞു ഞാൻ തരികയല്ലെന്ന് പറഞ്ഞു. ചെറുത് പറഞ്ഞു തന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നീയാണോ വലുത്, ഞാനാണോ വലുത്, ആണോന്ന് ഇടി പിടിച്ചു നോക്കാന്ന് പറഞ്ഞു. തമ്മി തല്ലാൻ തുടങ്ങി എല്ലാം കൂടി ചോറിന് വേണ്ടി. ഇപ്പൊ കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. ഉടനെ ആ പുസ്തകത്തിൽ പറയുന്നത്, എബ്രഹാമിന്റെ അപ്പം പറഞ്ഞ്, എടാ നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഇതിന് അനങ്ങാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം, ഇതിന് കാണാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം, ഇതിന് കേൾക്കാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. എബ്രഹാം പറഞ്ഞത് അറിയാമെങ്കിൽ അപ്പാ പിന്നെ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത്? ഹല്ലേലൂയ്യ! എന്തിനാണ് പിന്നെ ഇതിനെ ആരാധിക്കുന്നത്? എന്തിനാണ് ഇതിന്റെ മുന്നേ പോയി മെഴുകി കത്തിക്കുന്നത്? എന്തിനാണ് ഇതിന്റെ മുന്നേ പോയി വണങ്ങുന്നത്? എന്തിനാണ് ഇതിനെ നേർച്ച കിട്ട് കൊടുക്കുന്നത്? ഞാനൊരു സ്വർഗീയ ദർശനം കണ്ടിരിക്കുന്നു, ഞാനും സാറാമ്മയും കൂടെ ഇറങ്ങാൻ പോവാ, കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ്യ! സ്തോത്രം! ഹല്ലേലൂയ്യ! ആമേൻ! അവൻ രണ്ടാമത്തെ വരവിന്റെ കുറിച്ചുള്ള പ്രത്യാശയിൽ എബ്രഹാം ഇറങ്ങിയത്. സ്വർഗീയ ദർശനം കണ്ടതുകൊണ്ടാണ് ഇറങ്ങിയത്. ആമേൻ! ഹല്ലേലൂയ്യ! Blessed be the name of the Lord. വീണ്ടും വചനത്തിൽ നോക്കാം ആരൊക്കെ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന്. സങ്കീർത്തനം 90 സങ്കീർത്തനത്തിന്റെ അകത്ത് 13 വാക്യത്തിൽ പറയുന്നു, മോശ എഴുതിയ സങ്കീർത്തനമാണ്. സങ്കീർത്തനം 90:13 മോശ വിളിച്ചു പറയാണ്, റിട്ടേൺ ഓ ഗോഡ്, റിട്ടേൺ ഓ ഗോഡ്. ഹല്ലേലൂയ. ഞാൻ മലയുടെ മുകളിൽ അങ്ങയുടെ മഹത്വം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങയുടെ പ്രമാണങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ കൂടാരം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ പേടകം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ റിട്ടേൺ ഓ ഗോഡ്, വീണ്ടും വരണമേ. Psalm 90:3 വീണ്ടും വരണമേ. Return, O God. വീണ്ടും വരണമേ. മോശയാത്മാവിൽ വിളിച്ചു പറഞ്ഞു, മോശയാത്മാവിൽ വിളിച്ചു പറഞ്ഞു, വീണ്ടും വരണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് ചില പ്രാർത്ഥനയ്ക്ക് അനുഭവങ്ങൾ കണ്ടു കാണാം. സ്വർഗീയ ദർശനം കിട്ടിയവനായിരിക്കാം, പ്രമാണങ്ങൾ മനസ്സിലായവനായിരിക്കാം, എല്ലാമായിരിക്കാം. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നവനാണ്, വീണ്ടും വരുന്നവനാണ്. He will come back. സങ്കീർത്തനം 90 വായിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ സാമ. അവിടെ കാണുന്നത് തുടക്കമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യന്റെ നിസ്സാരമായ കാലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ സങ്കീർത്തനം 90 പറയുന്നുണ്ട്, മനുഷ്യനാകട്ടെ ഇറ്റ്സ് ലൈക്ക് എ ഗ്രാസ് ദറ്റ് ഗ്രോസ് ഓർ ലൈക്ക് എ ഫ്ലവർ ദറ്റ് ബ്ലൂംസ്. ഒരു കാറ്റടിച്ചു കഴിയുമ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു. ഏറിയാൽ മനുഷ്യന്റെ ജീവിതം 80 എന്നൊക്കെ സങ്കീർത്തനം 90 പറയുക. മനുഷ്യന്റെ നിസ്സാരകതയെക്കുറിച്ചും അവന്റെ അല്പമായ കൊല്ലങ്ങളെക്കുറിച്ചും ഒരു സൈഡിൽ പറഞ്ഞിട്ട് മോശ ദൈവത്തിലേക്ക് നോക്കിയിട്ട് പറയണം, ദൈവമേ നിത്യമായിട്ട് ഞങ്ങൾ നിന്റെ കൂടെ വസിക്കേണ്ടവരാണ്, അതിനാൽ തിരിച്ചു വരണമേ. സ്തോത്രം. നീ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഇറ്റ്സ് ലൈക്ക് എ വേപ്പർ. ഈ പ്രഷർ കുക്കർ കണ്ടിട്ടില്ലേ? പ്രഷർ കുക്കർ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എയർ പോയാലേ, പ്രഷർ പോയാലേ, എത്ര നേരം നിൽക്കും അത്? കുറച്ച് നേരം. അതുപോലെയാണ് യാക്കോബിന്റെ 4 പറയുന്നത്. വെള്ളത്തിലെ കുമളകൾ പോലെയാണെന്ന് നിന്റെ ജീവിതം. എത്ര നേരം നിൽക്കുക കുമള? അത്രേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ. എന്നാൽ മോശ ആ രണ്ടും കൂടെ കോൺട്രാസ്റ്റ് ചെയ്യുക. എന്നിട്ട് പറയാണ്, ദൈവമേ അങ്ങ് വേഗം വരണമേ, നിത്യതയിൽ അങ്ങയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു, നിത്യതയിൽ അങ്ങയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു, അങ്ങ് വേഗം വരണമേ. ഏനോക്ക് വിളിച്ചു പറഞ്ഞു, എബ്രഹാം കണ്ടു, മോശ ദൈവത്തിന്റെ പ്രവാചകൻ അത് കണ്ടു, വിളിച്ചു പറഞ്ഞു. അവന്റെയും പ്രത്യാശ അതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ചില പ്രതികൂലമായ അവസരങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിലെ ചില ശൂന്യമായ അവസ്ഥകൾ വരുമ്പോൾ, നിന്റെ പ്രത്യാശ വീണ്ടും വരുവാൻ വേണ്ടി, നിനക്കൊരു സ്വർഗീയ ദർശനം ലഭിക്കുവാൻ വേണ്ടി ഇന്ന് ഈ മെസ്സേജിനെ അനുഗ്രഹിക്കട്ടെ. നിന്റെ കണ്ണുകൾ വീണ്ടും തുറക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരുന്നവനാണ്. അവനോട് 1 15 അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, അവൻ വേഗം വരുന്നവൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തിന്നും കുടിച്ചൊക്കെ കഴിയാം. എന്തിനായി വലിയ എന്തിനാ ബഹളമൊക്കെ ഉണ്ടാക്കി വചനമൊക്കെ ആയിട്ട് ഇറങ്ങി നടക്കേണ്ട ആവശ്യം? തിന്നും കുടിച്ചും ഒക്കെ നടക്കാം, ചെയ്യണതൊക്കെ ചെയ്ത് നടക്കാം. എന്നാൽ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞ അല്പമേ ഉള്ളൂ. ഒരു കുമള പോലെയാ, ഒരു പൂ കുറച്ചു നേരം ഇങ്ങനെ പ്രകാശിച്ച് നിന്നിട്ട് കത്തിപ്പോകുന്നു, താഴെ പോകുന്ന പോലെയാ, വേപ്പർ പോലെയാ. ആമേൻ. എന്നാൽ അവന്റെ കൂടെ നിത്യമായ വസിക്കുന്ന ദിവസങ്ങൾ, എറ്റേണിറ്റി, യു കനോട്ട് ഫാത്തം ഇറ്റ് വിത്ത് യുവർ നോർമൽ മൈൻഡ്. അതിലേക്കാണ് ദൈവം വിളിക്കുന്നത്. ഇവിടെ വെച്ച് കുറച്ചൊക്കെ പീഡനങ്ങൾ ഉണ്ടെങ്കിലും, മനുഷ്യരെ വേണ്ടതൊക്കെ പറയുമെങ്കിൽ, ഈ ബൈബിളൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാലും, ഇത്ര ഒച്ച ഉണ്ടാക്കണം കാരണം, ഇത്രയും കയ്യടിച്ചൊക്കെ പാടണം എന്നൊക്കെ ചോദിച്ചാലും, അതൊക്കെ അങ്ങ് നിസ്സാരമാക്കിയാക്കണം. സ്തോത്രം. അവന്റെ വിവരക്കേട് കൊണ്ട് പറയുന്ന, നിനക്കും എനിക്കും സ്വർഗീയ ദർശനം കിട്ടി കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം ഈ ആരാധിക്കുമ്പോൾ ഉള്ള ബലം എന്താന്ന്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നടന്നാരാധിക്കാം, ചാടി ആരാധിക്കാം, കൈയടിച്ച് ആരാധിക്കാം, തുള്ളിച്ചാടി ആരാധിക്കാം. ഹല്ലേലൂയ. പക്ഷെ ആരാധിക്കുന്ന ഒരുവനെ മാത്രമേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. സ്തോത്രം. സങ്കീർത്തനം 50 Psalm 50:3 ആസപ്പ് അല്ലേ, ഹൗ ഡു യു പ്രൊനൗൺസ് ആസപ്പ്, ദ മ്യൂസീഷ്യൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സങ്കീർത്തനങ്ങൾ എഴുതുന്നവൻ. കൂടാരത്തിൽ ദൈവത്തിന്റെ ആരാധന ലീഡ് ചെയ്യാൻ പോകുന്നവൻ, അവൻ എഴുതി കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ കുറിച്ച്. നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ ആത്മീയ ഗീതങ്ങളുടെ ഇടയ്ക്കൊക്കെ നീ ശരിക്കുമായ ദർശനത്തിലാണ് പാടുന്നതെങ്കിൽ നീ രണ്ടാം വരവ് കണ്ടിരിക്കും. അല്ലാത്തവൻ പാടുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്, ഇത് ഉണങ്ങി ചത്ത് ഉരുണ്ടിപ്പം വീഴാൻ പോകുന്ന പോലെ, വേറെ ആർക്കോ വേണ്ടി പാടുന്ന പോലെ. വന്നല്ലോ എല്ലാവരും പാടും, അല്ലെങ്കിൽ പാടണ്ടേ, വേർഡ്സ് അറിയാവോ നോക്കട്ടെ. വേർഡ്സ് അറിയത്തില്ല, നീ ആത്മാവി പാടും. സ്വർഗീയ ദർശനം കിട്ടിയവനാണെങ്കിൽ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല കൈ അടിച്ച് ആരാധിച്ച് പാടാൻ പോകുന്നത്. അടുത്ത കൊല്ലം വി ആർ ഗോയിങ് ടു ഹാവ് സ്ട്രീറ്റ് മീറ്റിംഗ്സ്. പട്ടണത്തിന്റെ നടുവിൽ നമ്മൾ പ്രസംഗിക്കാൻ പോവാ ജനം. അവിടെ നിന്ന് ആരാധിക്കാൻ പോവാ. ബസ്സിൽ പോകുന്നവനും കാണട്ടെ, ട്രെയിനിൽ പോകുന്നവനും കാണട്ടെ, ഹല്ലേലൂയ. ഇപ്പൊ തന്നെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത പോലെ ഇതിനെക്കാട്ടും വിളേശം മേശമാകാൻ പോവാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ സന്ദേശമായി നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. യേശു കർത്താവ് അവൻ വീണ്ടും വരുന്നു. ആരാധിക്കുന്നവൻ, അവൻ ആരാധിക്കുമ്പോൾ അവൻ അറിയാം, ഹി ഈസ് കമ്മിങ് ലൈക്ക് എ ഡിവൗറിങ് ഫയർ. And a holy fire is all around him. And he will stand as a judge. Stotram. Hallelujah. Avan varunu. Amen. Yeshu varunu. Hallelujah. Oh, hallelujah. Glory unto the name of Jesus. Aaradhikkunnavan darshanam kandittu enne aaradhikkanam. Appo aduthirikkunnavan onnu nokkan poyyala. Aduthirikkunnavan endu thonnu njan prarthikkumbo. Kai adichu avanu vallo feelings varuvo. Who cares? Amen. The Bible says we are aliens. Behave like one. മലയാളത്തിൽ എന്താന്ന് അറിഞ്ഞുകൂടല്ലോ എനിക്ക് വാക്കിന്റെ അർത്ഥം. അല്ല, വാക്കിന്റെ അർത്ഥമല്ല വാക്ക്. വൺ പീറ്റർ ടുവിന്റെ അതൊക്കെ പറയുന്നത്, 11th-12th വേഴ്സിലൊക്കെ പറയുന്നത് വി ആർ ഏലിയൻസ് ഹിയർ എന്നാ പറയുന്നത്. എ പെക്യൂലിയർ പീപ്പിൾ. Don't try to be like the world. Avane manasilayilla, nee alien aa ivide, nee anya vaasi aaradhikkum, avane manasilayilla. Nammal nadana aaradhikkum, avukku enda nangade onnum palli illonu ingane onnum illallo, avaru nindu valla show alla vaana. Ee pillar endu number aa alle. അതൊക്കെ ആത്മാവിൽ എനിക്കറിയാം ഓരോരുത്തരും ചിന്തിക്കുന്നത്. സ്തോത്രം. എന്നാലും നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയല്ല ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സത്യദൈവത്തെ അറിഞ്ഞ് അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അന്യഭാഷയിലും എല്ലാം നമ്മൾ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. സന്തോഷമുള്ളവരുടെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച്. Glory! Glory! Vibara Shandara Kataka Charandana! Hallelujah! Blessed be the name of the Lord! Amen! Amen! Hallelujah! Stotram! Vere Araka Paranyu Karthavindu Rendamatha Varavinte Kurichu Yobinte Pustakam 19th Adhyayathil 25 26 Vachanathil Ingane Vaikkunnu Onnu Vaichu Kekkam. യോബിന്റെ പുസ്തകം 19:25-26 വാക്യം.
എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവിടുന്ന് പൊടിമേൽ നിൽക്കുമെന്നും.
ആ ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും
ഞാൻ അറിയുന്നു.
ഈ മണ്ണിൽ നിൽക്കുമെന്ന. ആമേൻ. ഞാൻ അറിയുന്നു. എന്നിട്ട്
എന്റെ തൊക്ക് ഇങ്ങനെ അഴുകിപ്പോയ ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും.
ശ്രദ്ധിച്ചോ, എന്റെ തൊക്ക് അഴുകിപ്പോയതിനു ശേഷം ദേഹസഹിതമായി ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. വേറെ ആരുമല്ല, ഞാൻ തന്നെ അവനെ കാണും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോബ് കണ്ടത് എന്താണെന്നറിയാവോ? അവന്റെ മക്കൾ മരിച്ചുപോയി, സമ്പത്തും മൊത്തം നഷ്ടപ്പെട്ടു, അവന്റെ വീടെല്ലാം നശിഞ്ഞു, അവന്റെ ശരീരത്തിലെ ചൊറിച്ചിലാണ്, ചൊറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഭാര്യ വന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തെ കേസ് ചെയ്തിട്ട് മരിക്കാൻ പറഞ്ഞു, വല്ല ഗുണമുണ്ടോ? അങ്ങനത്തെ ഭാര്യ ആയേക്കല്ലേ കേട്ടോ, അങ്ങനെ പള്ളിയിൽ അങ്ങ്, ഇവിടെയാണെങ്കിൽ ആയേക്കല്ല്. സ്തോത്രോ. യോബ് ഇത് പറഞ്ഞു, മരിച്ചോളാന്ന് പറഞ്ഞു. യോബിനെ സഹായിക്കാൻ വേണ്ടി വട്ടമേശ സമ്മേളനത്തിൽ കുറച്ച് കൂട്ടുകാരും വന്നു. ഉച്ചിരി വന്നിട്ട് പറയാണ്, ജോബേ നിന്റെയൊക്കെ പാപമാണ്, നിനക്കൊന്നും ഒരിക്കലും അല്ലെങ്കിൽ തന്നെ ഗതി പിടിക്കില്ല. അന്നേ ഞാൻ ഓർത്തത് നിന്റെ ആരാധനയൊക്കെ ഇച്ചിരി കൂടുതലാണ്. പ്രാർത്ഥിക്കാത്ത ഞങ്ങൾക്ക് കുഴപ്പമില്ലേ, പ്രാർത്ഥിക്കുന്നതിനൊക്കല്ലേ മൊത്തം കുഴപ്പം. അവര് സമാധാനിപ്പിക്കാൻ വന്ന ഇങ്ങനെയാ പറഞ്ഞ സമാധാനിപ്പിക്കുന്നത്. ചിലർ കണ്ടുണ്ടോ, ദൈവമക്കൾക്ക് എന്തെങ്കിലും ഒരു അവസ്ഥയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒന്ന് പറ്റാൻ നോക്കിയിരിക്കുക. എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോ അപ്പൊ തന്നെ പറയും, കണ്ടില്ലേ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് നിങ്ങൾക്കല്ലേ ഇങ്ങനെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. സ്തോത്രം. യോബ് ഉടനെ പറയുന്ന വാക്യമാണ് സ്തോത്രം, എനിക്കറിയാം എന്റെ വീണ്ടെടുപ്പുകാരൻ ഈ മണ്ണിൽ നിൽക്കും. ഹല്ലേലൂയ. എന്റെ ഈ തൊക്ക് നശിഞ്ഞു പോയാലും എന്റെ ശരീരത്തിൽ തന്നെ എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ അവനെ ദർശിക്കും. ഹല്ലേലൂയ. എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ അവനെ ദർശിക്കും. എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ അവനെ ദർശിക്കും. നിന്റെ പ്രത്യാശ എവിടെയാണ്? നിന്റെ സമ്പത്തിലാണോ? നിന്റെ ജീവിതത്തിലെ സഹപാഠികളുടെ അടുത്താണോ? നിന്റെ കൂട്ടുകാരടുത്താണോ? നിന്റെ സന്തോഷവും പ്രത്യാശയുമാ? യോബിന്റെ പ്രത്യാശ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജോലിയിലുമായിരിക്കില്ല, നിന്റെ സമ്പത്തിലുമായിരിക്കില്ല, നിന്റെ കൂട്ടുകാരിലോ വീട്ടുകാരിലോ ആയിരിക്കില്ല നിന്റെ ആശ്രയമാ. നിന്റെ ആശ്രയം യേശു കർത്താവിൽ തന്നെയായിരിക്കണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയാ. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോ ഒരു പ്രാവശ്യം എനിക്കൊരു ആശ്രയത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓർത്തു, മനുഷ്യർക്ക് ചിലവർക്ക് ആശ്രയിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എടുത്ത് പറഞ്ഞു, കർത്താവിൽ വന്നതാണ്, വന്നു കഴിഞ്ഞിട്ട് എപ്പോഴും വീഴും, വീണ്ടും വീഴുന്നേക്കും, വീണ്ടും വീഴും. അപ്പൊ വളരെ മനസ്സങ്ങ് വിഷമിച്ചിരിക്കുക. കർത്താവിനെ അറിഞ്ഞിട്ട് വിജയത്തിൽ നടക്കണമെന്ന് തോന്നിയിട്ട് വീണ്ടും വീണ്ടും വീണു പോകുന്നല്ലോ. എന്നിട്ട് പറഞ്ഞ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു? ആശ്രയം, ജീസസിലുള്ള ഒരു ആശ്രയം പറഞ്ഞു കൊടുത്തു സിമ്പിളായിട്ട്. നമ്മുടെ ഇവിടെ അപ്പന്മാരുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ മക്കളായിട്ട് കുഞ്ഞു കുഞ്ഞു ഒച്ചയുടെ വഴി കൂടെ നടക്കുക. ഒരു പശു അങ്ങ് ദൂരെ മാറി നിൽപ്പുണ്ട്, മോനിങ്ങനെ നോക്കും, ധൈര്യമുണ്ട്, കൂടെ നടക്കും. ആ പശു ഒന്ന് ഒന്ന് ഒച്ച ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി മുന്നോട്ട് വരട്ടെ, എന്ത് ചെയ്യും? പയ്യെ നിന്റെ കയ്യെ പിടിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുക, ഒരു പട്ടി കയറും പൊട്ടി ചോടി വരിക, മാറി നിൽക്കിയല, ചേർന്ന് നിൽക്കിയല, കയ്യിലും പിടിക്കുകയില്ല, ചാടി നിന്റെ തോളത്തേക്ക് കയറും, ചാടി നിന്റെ തോളത്തേക്ക് കയറും. അതാ ആശ്രയം. ഹല്ലേലൂയ. അതാ ആശ്രയം. ക്ലിംഗിങ് ഓൺ ടു ജീസസ്. ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വ്യത്യാസം എന്നറിയാവോ? ആദ്യത്തെ ചേർന്ന് നിന്നപ്പോഴും കൈ പിടിച്ചപ്പോഴും വ്യത്യാസം എന്നറിയാവോ? കൊച്ചിന്റെ കാല് നിലത്ത് തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല അല്ലേ? ചിലർ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുള്ളൂ. ഐ ലവ് യു ജീസസ്. ഹൗ സ്വീറ്റ്. ചിലവര് കുറച്ചും കൂടെ ആത്മീയത്തിൽ വരുമ്പോത്തേന് ഒന്ന് കയ്യൊക്കെ ഒന്ന് പിടിക്കും. എന്നാൽ ഈ നാളുകളിൽ ഹല്ലേലൂയ, നിന്റെ കാലുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറി അവന്റെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കേണ്ട ദിവസങ്ങളായിരിക്കണം. ഹല്ലേലൂയ. ആശ്രയം എന്ന് പറഞ്ഞ അവന്റെ കയ്യിലേക്ക് ചായില്ല, നിന്നെ തന്നെ നീ എറിഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അവൻ നിന്നെ കൊണ്ട് നടക്കട്ടെ. സ്തോത്രം. അടുത്ത് നിൽക്കുന്ന സഹോദരനെ നോക്കി പറഞ്ഞു, നീ ഒന്ന് ആശ്രയിച്ചു യേശു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. 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 അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു വേണം, യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്. പഴയ നിയമത്തില് ഏനോക്ക് വിളിച്ചു പറഞ്ഞു, എബ്രഹാം വിളിച്ചു പറഞ്ഞു, മോശ വിളിച്ചു പറഞ്ഞു, യോബ് വിളിച്ചു പറഞ്ഞു. യോബിന്റെ കല്ലറ ഒമാനിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ, ഇറ്റ് സ്റ്റിൽ ദേർ, ദ ഗ്രേവ് ഓഫ് ജോബ് ഇൻ ഒമാൻ. യു ഗോ വിസിറ്റ് ദേർ, ഡോണ്ട് പുട്ട് എ കാൻഡിൽ ദേർ ആൻഡ് റീഡ് ജോബ് 19:25-26. ആ പ്രത്യാശയെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം അടക്കാണ്. ഹല്ലേലൂയ. യേശു വരുമ്പോ വീണ്ടും എഴുന്നേക്കും എന്നുള്ള പ്രത്യാശ കിടക്കുന്ന ഒരുവന്റെ ശരീരം അവിടെ കിടക്കുന്നതാണ്. ഹല്ല, നിന്നെ എവിടെ കുഴിച്ചിട്ടാലും ഹല്ലേലൂയ, യേശുവിലാണെങ്കിൽ അവൻ വരുമ്പോ നീ എഴുന്നേക്കും. അല്ലാതെ നിന്നെ എവിടെ കുഴിച്ചിട്ടാലും നീ യേശുവിൽ അല്ലെങ്കിൽ നീ അവിടെ തന്നെ കിടക്കും. സ്തോത്രം. സ്തോത്രം വരുന്നില്ല അല്ലേ? ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യേശു തന്നെ യേശുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോസ്തോലന്മാര് പറഞ്ഞു. The central message of the teaching of the apostles was the second coming of Jesus Christ. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16:22 വാക്യത്തിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിട്ട് അവര് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, മറാനത. ആമേൻ. ഏത് ചെയ്യുന്നറിയാവോ? മറാനത. ദൈവമക്കൾ ഒരുമിച്ച് ആരാധിച്ചിട്ട് അവർ തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പരസ്പരം നോക്കി പറയും, മറാനത. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ, മറാനത. നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഒരു കാരണമുണ്ട് ഇത് പറയാൻ. അവൻ ആരാധിച്ചിട്ട് പോകുമ്പോ അവൻ അറിഞ്ഞുകൂടാ ഇനി ഇവനഞ്ഞ് കാണുവോന്ന്. ഇറ്റ് വാസ് എ ടൈം ഓഫ് പെർസിക്യൂഷൻ. കർത്താവിനുവേണ്ടി ജീവിക്കുന്നവരെ കല്ലെറിയുന്ന കാലമാ, അവനെ മൃഗത്തിന് ഇട്ട് കൊടുക്കുന്ന കാലമാ, അവനെ തീക്കിയെ തെറിഞ്ഞു കളയുന്ന കാലമാ. ആ കാലത്താണ് അവർ ഒരുമിച്ച് ഒന്ന് വന്ന് ഒരു ആരാധിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ പരസ്പരം ബലപ്പെടുത്തുന്ന. ഭൂമിയിൽ നമ്മൾ കണ്ടില്ലെങ്കിലും വാനമേഘത്തിൽ യേശു വരുമ്പോൾ കാണും. മറാനാഥ, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. ജീസസ് വിൽ കം അഗൈൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വീണ്ടും വരും. പരസ്പരം എൻകറേജ് ചെയ്ത വാക്കുകൾ. അറിയത്തില്ല അടുത്ത ആഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോ, കഴിഞ്ഞ ആഴ്ച ആരാച്ചനെ കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഓ, അവനാ വഴിയെന്ന് സാക്ഷ്യം പറഞ്ഞു, ആരോ കല്ലെറിഞ്ഞു ചത്തുപോയി. പ്രൈസ് ദ ലോർഡ്, കർത്താവിനോടെയാണല്ലോ സ്തോത്രം എന്ന് പറയും. അടുത്തൊന്നും തീ കത്തു ഇറങ്ങാൻ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. ആമേൻ. കർത്താവിനോട് നിന്ന് മറ്റവനെ കുറിച്ച് കേട്ടില്ലോ, അവനെ കഴിഞ്ഞ ആഴ്ച തീക്കത്തുന്നത് ഇട്ടു, കുറെ നേരം കത്തിയില്ല. സ്തോത്രമൊക്കെ പോയി അവൻ കിടക്ക വരുന്ന അവിടെ. പിന്നെ അവൻ കർത്താവിലേക്ക് എന്തോ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കണ്ടു. ലോർഡ് ഹിയർ ഐ ഗീവ് മൈ സ്പിരിറ്റ്. അപ്പോഴേതോ മാലാഖ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന കണ്ട, ഗബ്രിയേലാന്ന് തോന്നുന്നു, കണ്ട മനസ്സിലായില്ല. ആത്മീയ ദർശനമുള്ള മക്കളായിരുന്നു അപ്പോഴേ, ആത്മാവിൽ കാണാൻ പറ്റും. ഇന്ന് അടുത്തിരിക്കുന്നവൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട്? പ്രാർത്ഥനയ്ക്കൊന്നിനു നോക്കുന്ന കൊള്ളാം. ചേച്ചിയുടെ ചുരിദാർ എവിടെ നിന്ന് മേടിച്ച? കൊള്ളാം. ഈ ഷൂസ് ബാറ്റയെന്നാണോ? അല്ല, പാറ്റയാ. സുഹൃത്തേ, അന്ന് കൂടിയിരുന്ന മക്കൾ ഒരു ആത്മീയ ദർശനത്തിലാണ് വന്നിരുന്നത്. ഇപ്പം വരുമ്പോൾ ചോദിക്കുന്ന റബ്ബറിന്റെ പ്രൈസ് എങ്ങനെയുണ്ട്? ഇപ്പം പ്രാർത്ഥിക്കണം കേട്ടോ, റബ്ബറിന്റെ പ്രൈസ് കൂടാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. അന്ന് വന്നിരുന്നവര് ഒരു ആത്മീയ ദർശനമാണ്. ഹല്ലേലൂയ. അവൻ കണ്ടോണ്ടിരുന്ന മൈക്കിളിനെയും ഗബ്രിയേലിനെയൊക്കെ. സ്തോത്രം. അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആത്മീയ വർത്തമാനമാ, സങ്കീർത്തനങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ എവിടെ തിന്നാൻ പോകും? ബി ടി എച്ചിലെ ദോശ പുതിയ തുറന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കളഞ്ഞിട്ട് കർത്താവിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ദിവസങ്ങളിൽ നീ ഒന്നുകൂടെ പ്രതിഷ്ഠിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. നീ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടിയാ എന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ നിന്റെ ആത്മാവിലൊന്ന് തീ കത്തട്ടെ പരിശുദ്ധാത്മാവിനാൽ. ഒരു കർത്താവിനുള്ള ഒരു സ്നേഹം. ഹല്ലേലൂയ. കർത്താവിനുള്ള ഒരു സ്നേഹം. മത്തായിയുടെ സുവിശേഷം 24:24 പറയുന്നുണ്ട്. പല സയൻസ് പറയുന്നത് കർത്താവിന്റെ വരവിന്റെ മുമ്പേ ഉള്ളത്. അതിലൊന്നും പറയുന്നറിയാവോ, ഞാൻ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഇറ്റ് ഇസ് ഇൻക്രെഡിബിൾ. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ധ്യാനിച്ചത്, അപ്പൻ മോനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. എന്തുകൊണ്ടെന്നറിയാവോ? മോൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്. സഹോദരൻ സഹോദരനെ വഞ്ചിക്കുന്ന നാളുകൾ. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്ന നാരിൽ ഒച്ച ഒന്ന് ചോദിച്ചാൽ മതി, തുമ്മിയാ മതി. നീ പ്രാർത്ഥനയ്ക്ക് പോവാണ്? പോന്നില്ല. ഇല്ല, യേശു വരാൻ പോകുന്നതിന് മുമ്പേ there will be persecutions. Hallelujah. Amen. നിനക്ക് പേഴ്സിക്യൂഷൻ പേടിയാണെങ്കിൽ പോയി വീട്ടിരുന്നോ, തിരിച്ച് പള്ളിയിൽ പോകോ, കൂട്ടുവേണ്ടി. ഇവിടെയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവമക്കളെ കുറിച്ച് വേണ്ടതൊക്കെ പറഞ്ഞെന്നൊക്കെ വരും. ഐ ലുക്ക് അറ്റ് മൈ അങ്കിൾ, എ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്. അവിടെ അങ്ങ് പ്രസംഗിക്കുന്നതും കൊണ്ട് പീഡിപ്പിക്കുന്ന എന്തുകൊണ്ടെന്നറിയാവോ? വേറെ ഒന്നുകൊണ്ടുമല്ല, യേശുവിന് വേണ്ടി നിൽക്കുന്നതും കൊണ്ട്. ആരുടെ മുതൽ കട്ടെടുത്തിട്ടൊന്നുമല്ല, യേശുവിനായിട്ട് നിൽക്കുന്നതും കൊണ്ട്. കഴിഞ്ഞ നാളിൽ കുറച്ച് കൂട്ടായ്മകൾ അവർ പറഞ്ഞു ഏത് സ്ഥലത്ത് പോയപ്പോഴത്തേന് ചുറ്റിനുള്ളവരെല്ലാം കൂടെ കൂടി ദേവദാസനായിട്ട് കളിയാക്കുക തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു നിങ്ങളിന്ന് കേട്ടോണ്ടിരുന്ന അല്ല വല്ലവൻ തിരിച്ചു പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയാണ് ഏറ്റവും കൂടുതൽ പോസിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വേല ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവന് മാത്രം. ആരുടെ ഫോൾട്ട് ഏറ്റവും കൂടുതൽ പൊക്കി കാണിക്കാൻ നോക്കുന്നറിയാവോ? പ്രധാനമന്ത്രിയുടെ അല്ല, പ്രസിഡന്റിന്റെ അല്ല, ചീഫ് മിനിസ്റ്ററിന്റെ അല്ല. നമുക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാന്ന്, പക്ഷെ അല്ല, ശ്രദ്ധിച്ചു നോക്കി, ദൈവത്തിന്റെ മക്കളിനെതിരെയായിരിക്കുക. ഏറ്റവും കുറ്റപ്പെടുത്തുന്ന വാക്കുകളും നിന്ദിക്കുന്ന വാക്കുകളും എതിർപ്പിന്റെ വാക്കുകളും യേശുവിന്റെ വരവിനെ കുറിച്ച് ഉള്ള സമയത്തിന്റെ ഒരു സൂചന മാത്രമാണത്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഭാരപ്പെടരുത്, ധൈര്യപ്പെട്ടോണം. ഹല്ലേലൂയ, ഈ ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരുടെ കൈയടി കിട്ടാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഇവിടുത്തെ മനുഷ്യരുടെ കൈയടി കിട്ടാൻ വേണ്ടിയല്ല നീ ജീവിക്കുന്നത്. നീ ജീവിക്കുന്നത് ഹല്ലേലൂയ നിത്യതയിൽ യേശുവിനോട് വസിക്കുവാൻ വേണ്ടിയാണ്, നിത്യതയിൽ അവന്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ നിന്റെ സുഹൃത്തിനെ നോക്കി ഒന്ന് പറഞ്ഞേ, മാറാനത്ത, നമ്മുടെ കർത്താവ് വേഗം വരും. അവർ ജീസസ് വിൽക്കാം. മാറാനത്ത, മാറാനത്ത, മാറാനത്ത. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഏളിയ അപ്പോസ്റ്റൽസ് ബ്രീച്ച് ചെയ്തു. ആ ബ്രീച്ച് ചെയ്ത ഒരു വചനമാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 1:11 ഗലീലീ പുരുഷന്മാരെ, നിങ്ങളുടെ നടുവിൽ മുകളിലേക്ക് ഉയർത്തി എടുത്തുകൊണ്ട് പോയ യേശു, ജീസസ്, He will come back the same way. എന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന രണ്ട് മാലാഖമാര് പറഞ്ഞു. മാലാഖമാരെന്താ പറഞ്ഞു? നിങ്ങളുടെ കൺമുമ്പിൽ മുകളിലേക്ക് എടുത്തക്കപ്പെട്ട യേശു, അവൻ അതുപോലെ തന്നെ ഇങ്ങ് വരുമെന്ന്. മാലാഖ വന്നിട്ട് ശരിയായ മാലാഖയാണോ തെറ്റായ മാലാഖയെന്ന് ഒറ്റടിക്കറിയാം. ഏതൊരു മാലാഖ വന്നിട്ട് പറയാ, കർത്താവ് അങ്ങ് എടുക്കപ്പെട്ടു, ഇങ്ങോട്ട് ആരാധിച്ചോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. മാലാഖയുടെ രൂപത്തിൽ നടക്കുന്നവനെ ശ്രദ്ധിച്ചോണം. അത് കർത്താവ് എടുക്കപ്പെട്ടു, ജീസസ് ഇന്ന് അവിടെയല്ലേ. നമുക്കിന്നപ്പോ ഉള്ളതാരാ? തിരുമേനി അല്ലാതെ. സ്തോത്രം. ഈ നാളുകളിൽ കർത്താവ് എന്റെ നാക്ക് വേറൊരു രീതിയിലാക്കുക. ചിലതൊക്കെ പച്ചക്ക് വിളിച്ചു പറയും. സ്തോത്രം. നിങ്ങൾക്ക് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അകത്ത് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പരിശുദ്ധാത്മാവും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് വിൽ കം അഗൈൻ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വരവിന്റെ സമയങ്ങളെ കുറിച്ച് നമുക്ക് എടുക്കാം. എടുക്കുന്ന മുമ്പേ നമുക്കൊന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. അവനെ നിന്റെ ഹൃദയം നയിപ്പിച്ചു കൊടുത്ത് ആരാധിച്ച്. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ രാജലന്ദന, റീഡകൽ പാസന്തരം ജരന്തന.